അബൂദുജാനെ കാണും ആള് കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പറയാൻ, റസൂലുള്ളാ എനിക്ക് നൽകാതെ അബൂദുജാനക്ക് അത് നൽകിയപ്പോൾ എന്റെ മനസ്സിലൊരു പ്രയാസം, ഇവൻ ഇതുകൊണ്ട് എന്ത് ചെയ്യുമെന്നൊന്ന് അറിയണല്ലോ. അങ്ങനെ അബൂദുജാനയുടെ പിന്നിൽ തന്നെ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം പിന്നിൽ തന്നെ നിന്നു. അബൂദുജാന എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അദ്ദേഹം പറയുകയാണ്, അബൂദുജാനയുടെ മുന്നിൽ ഒരുത്തരും വരുന്നില്ല, അവനെ കൊന്നു കളഞ്ഞിട്ടല്ലാതെ, അവനെ തകർത്ത് കളഞ്ഞിട്ടല്ലാതെ. وكان في المشركين رجل لا يدع لنا جريحا الا ذفف عليه. മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഉണ്ടായിരുന്നു, അവൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ആളുകളെ കണ്ടെത്തി പ്രത്യേകം നോക്കി അവനെ കൊല്ലുന്ന ആളായിരുന്നു. അങ്ങനെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഒരുത്തൻ മുറിവേറ്റ ആളുകളെ മാത്രം നോക്കി കൊല്ലുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചു, ഇവനെ അബൂദുജാനയുടെ മുന്നിലൊന്ന് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും നേർക്ക് നേരെ വന്നു. അബൂദുജാനയെ ഈ പറഞ്ഞ മുശ്രിക്കുകളിൽപ്പെട്ട അവൻ തന്റെ വാളുകൊണ്ട് ആഞ്ഞു വീശി. അബൂദുജാന തന്റെ ശരീരത്തിലുള്ള തൊലി കൊണ്ടുണ്ടാക്കിയിരുന്ന കൈപ്പട്ട അതുകൊണ്ട് ആ വാളിങ്ങനെ തടുത്തു വെച്ചു. എന്നിട്ട് അടുത്ത കൈകൊണ്ട് അവന്റെ മസ്തകം നോക്കി ഒന്ന് കൊടുത്തു. അങ്ങനെ അവന്റെ കഥ അബൂദുജാന കഴിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട അബൂദുജാന റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകിയതുപോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. സുബൈർ ഇബ്നു അവ്വാൻ പറയാൻ, ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഞാൻ അദ്ദേഹത്തെ നോക്കി ഇങ്ങനെ നടന്നു പോവാൻ, അപ്പോൾ അദ്ദേഹം ഒരാളെ കണ്ടു, വാളിങ്ങനെ മേലോട്ട് വീശുന്നത് കണ്ടു. പിന്നെ അദ്ദേഹം വാളിങ്ങനെ തിരിച്ചു പിടിച്ചു, എന്നിട്ട് തിരിച്ചു നടന്നു. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയില്ല. യുദ്ധം കഴിഞ്ഞപ്പോൾ അബൂദുജാനയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഒരാളെ കണ്ടപ്പോൾ കൊലപ്പെടുത്താതിരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വാളുയർത്തിയപ്പോഴാണ് അതൊരു പെണ്ണാണ് എന്ന് മനസ്സിലായത്. ആ പെണ്ണ് കുറേ നേരമായിട്ട് മുശ്രിക്കുകളെ യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കാൻ, അപ്പൊ അതിനെ അവളെ ആണാണോ പെണ്ണാണെന്ന് എനിക്കറിയില്ല, കൊലപ്പെടുത്താൻ വേണ്ടി അവളുടെ മുന്നിൽ ചെന്നപ്പോഴാണ് അവൾ പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാളാണിത്, ഇതുകൊണ്ട് ഒരു പെണ്ണിനെ കൊലപ്പെടുത്തി ആ വാള് അതിന്റെ മഹത്വം കളയേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പെണ്ണിനെ വെട്ടാതെ വെറുതെ വിട്ടത് എന്ന് അബൂദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. അങ്ങനെ അബൂദുജാന ഉഹദ് യുദ്ധത്തിൽ അതിന്റെ ചരിത്രത്തിൽ തന്റെ യുദ്ധപാഠവും കൊണ്ട് ചരിത്രം എഴുതിയ സഹാബിയാണ്. അതുപോലെ തന്നെ മറ്റൊരു സഹാബിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ. അദ്ദേഹം വയസ്സുള്ള ആളായിരുന്നു. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം ജാബിറിനെ വിളിച്ചിരുന്നു, തന്റെ മകൻ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഹറാം അദ്ദേഹം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, അള്ളാഹുവിന്റെ റസൂല് കഴിഞ്ഞാൽ ദുനിയാവിൽ എനിക്ക് നിന്നെക്കാൾ വിലപ്പെട്ട മറ്റൊരാളുമില്ല, നിന്നെക്കാൾ എനിക്ക് ഇഷ്ടമുള്ള വേറെ ഒരാളുമില്ല റസൂല് കഴിഞ്ഞാൽ. നോക്ക്, നിങ്ങൾ ആ വാക്കിലുള്ള ശ്രദ്ധ നോക്കൂ. നിങ്ങൾ നമ്മൾ ചിലപ്പോൾ ആൾക്കാർ പറയും, മോനെ, എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടം എന്ന് പറയും അല്ലേ. അവിടെ പോലും ആ പിതാവ് ഉപയോഗിച്ച വാക്കിലെ ശ്രദ്ധ നോക്കും, റസൂല് കഴിഞ്ഞാൽ മോനെ എനിക്ക് നിന്നെയാണ് ഏറ്റവും ഇഷ്ടം. നമ്മുടെ മക്കളോട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് അന്നാണ് ഏറ്റവും ഇഷ്ടം, അങ്ങനെ ഞങ്ങൾ ഒറ്റയടിക്ക് പറയരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, റസൂൽ കഴിഞ്ഞാൽ എനിക്ക് നിന്നെയാണ്. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം അദ്ദേഹം പറഞ്ഞു, മോനെ, എനിക്ക് നീ റസൂൽ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുക്കൽ നിന്നെക്കാൾ ഇഷ്ടമുള്ള മറ്റൊരാളും തന്നെ ഇല്ല. അതുകൊണ്ട് എനിക്ക് നിന്റെ അടുക്കൽ കുറച്ച് വസീയത്തുകൾ പറയാനുണ്ട്. ഞാൻ ഏതായാലും ഈ യുദ്ധത്തിൽ മരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസൂലിന്റെ സഹാബികളിൽ ആദ്യം മരിക്കുന്ന ആള് ഞാനായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം വയസ്സുള്ള ആളുകൂടിയാണ്, സഹാബികളിൽ പ്രായമുള്ളയാളാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തിന് ഒഴിവ് കഴിവ് നൽകിയിരുന്നു, വേണമെങ്കിൽ യുദ്ധത്തിന് പങ്കെടുക്കട്ട എന്ന ഒഴിവ് നൽകിയിരുന്നു. പക്ഷെ എന്നിട്ട് അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. അങ്ങനെ യുദ്ധത്തിന് വന്നയാളാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം. അപ്പൊ അദ്ദേഹം മകനോട് പറയാണ്, മോനെ, ഞാൻ യുദ്ധത്തിന് വന്നാൽ മിക്കവാറും ആദ്യം തന്നെ കൊല്ലപ്പെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിന്നോട് കുറച്ച് വസീയത്ത് പറയാനുണ്ട്. ഒന്ന്, എനിക്ക് കുറെ കടങ്ങളുണ്ട്, ആ കടമൊക്കെ നീ വീട്ടി തീർക്കണം. രണ്ട്, നിന്റെ സഹോദരിമാരെ നീ ശ്രദ്ധിക്കണം, കുറേ പെൺമക്കളുണ്ട്, അവരുടെ കാര്യം നീ ശ്രദ്ധിക്കണം. ഈ രണ്ട് വസീയത്തുകളാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ജാബിർ ഇബ്നു അബ്ദില്ല ആ കടങ്ങളൊക്കെ വീട്ടിയിട്ടുണ്ട്. അങ്ങനെ യുദ്ധം ആരംഭിച്ചപ്പോൾ ആദ്യം മരിച്ച സഹാബി അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇബ്നു ഹറാമാണ്. അത് അദ്ദേഹത്തിനുണ്ടായ കറാമത്തുകളിൽ ഒന്നുകൂടിയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുണ്ടായ ആദരവുകളും അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. അതൊരു കറാമത്തിന്റെ അടയാളമാണ് അല്ലെ. അഹ്ലു സുന്നത്തി വൽ ജമാഅ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ്. അപ്പൊ ആ കറാമത്തുകളിൽ ഒരു ഉദാഹരണമായി പറയാവുന്ന കറാമത്താണിത്. അദ്ദേഹം പറഞ്ഞു, ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഊഹം അതുപോലെ തന്നെ അള്ളാഹു കാര്യം നടപ്പിലാക്കി. അദ്ദേഹമാണ് ആദ്യം മരിക്കുന്നത്. യുദ്ധം കഴിഞ്ഞു. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വാപ്പയെ കൊണ്ടുവന്നു, വാപ്പയെ മുഴുവനായി മൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വാപ്പയെ ഒന്ന് കാണണം. അപ്പോൾ സഹാബികളോട് ഞാൻ ഒന്ന് വാപ്പയെ കാണിച്ചു തരാൻ പറയുമ്പോൾ അവരാരും കാണിച്ചു തരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മൂക്ക് ചെത്തിയിട്ടുണ്ട്, ചെവി ചെത്തിക്കളഞ്ഞിട്ടുണ്ട്, മുഖമാകെ വികൃതമാക്കിയിട്ടുണ്ട്, ശരീരമാകെ വികൃതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സഹാബികൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന് മുഖം കാണിച്ചു കൊടുക്കുന്നില്ല. ജാബിർ ആകട്ടെ തന്റെ വാപ്പയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജാബിറിന്റെ വാപ്പയുടെ മുഖത്തുണ്ടായിരുന്ന ശരീരത്തുണ്ടായിരുന്ന വസ്ത്രം നീക്കി കാണിച്ചു കൊടുത്തു. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഉച്ചത്തിലൊരു കരച്ചിൽ കേട്ടു. അവരുടെ മകളായിരുന്ന അതല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു അമറിന്റെ സഹോദരിയായിരുന്ന ഒരാളാണ് ആ കരഞ്ഞത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരച്ചിൽ കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, വലിമ തബ്കി, നീ എന്തിനാണ് കരയുന്നത്? فما زالت الملائكه تظله باجنحتها حتى رفع. ملائكകൾ അബ്ദുള്ള മരിച്ചതിനു ശേഷം അദ്ദേഹത്തിന് തണൽ വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തണൽ വിരിച്ചുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇബ്നു ഹറാമിനെ മലക്കുകൾ ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജാബിറിനെ കണ്ടു. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അദ്ദേഹത്തിന്റെ മുഖമാകെ വിഷമിച്ചിട്ടാണ്, സങ്കടത്തിലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ജാബിർ മാലി അറാക മുൻകസിറ, എന്താണ് ജാബിറെ നിന്നെ ആകെ തകർന്ന അവസ്ഥയിലാണല്ലോ ഞാൻ കാണുന്നത്, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ജാബിർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ വാപ്പ് മരിച്ചു. വാപ്പ് ധാരാളം കടവും ധാരാളം കുടുംബക്കാരെയും ബാക്കി വെച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉബഷിറുക ബിമാ ലഖിയ അല്ലാഹു ബിഹി അബാക, നിന്റെ വാപ്പാക്ക് പരലോകത്ത് എന്താണ് ലഭിച്ചിരിക്കുന്നത് നിനക്കറിയുമോ, ഞാൻ അത് പറഞ്ഞു തരട്ടെ നിനക്ക്. ജാബിർ പറഞ്ഞു, നബിയെ പറഞ്ഞു തന്നാലും. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, മാ കല്ലമല്ലാഹു അഹദൻ ഖത്തു ഇല്ലാ മിൻ വറാഇ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളോടും ഇന്നുവരെ ഒരു മറക്ക് പിന്നിൽ നിന്നുകൊണ്ടല്ലാതെ സംസാരിച്ചിട്ടില്ല. വഇന്നല്ലാഹ അഹ്യാ അബാക ഫകല്ലമഹു കഫാഹ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ വാപ്പയെ എഴുന്നേൽപ്പിച്ചു, നിന്റെ വാപ്പക്ക് ജീവൻ നൽകി, എന്നിട്ട് ഫകല്ലമഹു കഫാഹൻ, ഒരു മറയുമില്ലാതെ മുഖാമുഖമായി അബ്ദുല്ലാഹ് ഇബ്നു ഹറാമിനോട് അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിച്ചിരിക്കുന്നു. അത് ഇന്നുവരെ ഒരാൾക്കും ലഭിക്കാത്ത പദവിയാണ്. ഫഖാല യാ അബ്ദി തമന്ന ഉഅതിക, അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ അടിമയെ, എന്റെ ദാസനെ, തമന്ന, നിനക്ക് എന്താണ് ആഗ്രഹമുള്ളത് അതൊക്കെ നീ പറഞ്ഞുകൊള്ളുക, ഉഅതിക, ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നിനക്ക് സാധിപ്പിച്ചു നൽകാം. അപ്പോൾ നിന്റെ വാപ്പ പറഞ്ഞു, തുഹയീനി ഫഉഖ്തല ഖത്ലത സാനിയ, അള്ളാഹുവേ എനിക്ക് രണ്ടാമതൊരിക്കൽ കൂടി ജീവൻ നൽകണം, എന്നിട്ട് നിന്റെ മാർഗത്തിൽ ഒരിക്കൽ കൂടി എനിക്ക് മരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നി ഖളൈതു അന്നഹും ലാ യർജിഊൻ, മരിച്ചവർ ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്നത് എന്റെ വിധിയാണ്, എന്റെ തീരുമാനമാണ്. ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചത്. ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون, അല്ലാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവർ അവർ മരിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തരമായ ഉപജീവനം നൽകുന്നുണ്ട് എന്ന ആയത്ത് അബ്ദുല്ലാഹിബ്നു അമർ ഇബ്നു ഹറാമിന്റെ കാര്യത്തിലാണ് അവതരിച്ചത്. അപ്പോൾ സഹാബികളുടെ കൂട്ടത്തിൽ ഉഹദ് യുദ്ധത്തിൽ ചരിത്രം രചിച്ച മറ്റൊരു സഹാബിയാണ് അബ്ദുല്ലാഹിബ്നു അമർ ഇബ്നു ഹറാം, ജാബിർ ഇബ്നു അബ്ദുല്ലയുടെ പിതാവ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി മരിച്ചു വീണ സഹാബിമാരിൽ പ്രമുഖനാണ് ഹംബല റളിയല്ലാഹു അൻഹു. ഹംബലയുടെ ചരിത്രത്തിൽ ചില ഗ്രന്ഥങ്ങളിൽ വാക്കതിയും മറ്റും ഉദ്ധരിച്ച ചില സംഭവങ്ങളിൽ ഇങ്ങനെ പറയപ്പെട്ടതായി കാണാം. ഹംബലയുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം, ഭാര്യയുമായി കൂടിയ ആദ്യത്തെ ദിവസം, അദ്ദേഹം പുതുമണവാളനായിരിക്കെയാണ് ഉഹദ് യുദ്ധത്തിലേക്കുള്ള വിളിയാളം വരുന്നത്. അദ്ദേഹം തന്റെ ഭാര്യയുമായി വീടുകൂടിയ ദിവസം ഭാര്യയുടെ അടുക്കൽ നിന്ന് ജനാബത്ത് കുളിക്കാതെയാണ് അദ്ദേഹം ഉഹദിലേക്ക് പുറപ്പെടുന്നത്, റസൂലുള്ളയുടെ അടുക്കലേക്ക് പുറപ്പെടുന്നത്. അങ്ങനെ ഉഹദിൽ അദ്ദേഹം മരിച്ചു വീണു. മരിച്ചു കിടക്കുന്ന ഹംബലയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സാഹിബക്കും ഹംബലത തുഗസ്സിലുഹുൽ മലായിക, നിങ്ങളുടെ കൂട്ടുകാരൻ ഹംബലയെ മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട്. ഫസലു സാഹിബത്തഹു, അവന്റെ ഭാര്യയോട് പോയി ചോദിക്കുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ സഹാബികൾ ഭാര്യയോട് പോയി ചോദിച്ചു. അവർ പറഞ്ഞു, ഹംബല ജനാബത്തുകാരനായിരിക്കെയാണ് യുദ്ധത്തിന് പുറപ്പെട്ടത് നബിയെ. അങ്ങനെ ഹംബലയെ കുളിപ്പിച്ചു കൊടുക്കുന്ന മലക്കുകളാണ്. അതുകൊണ്ട് ഗസീലുൽ മലായിക, മലക്കുകൾ കുളിപ്പിച്ച സഹാബി എന്ന പേരിൽ പ്രസിദ്ധനാണ് ഈ സഹാബി. ഹംബല എന്ന സഹാബി, അദ്ദേഹം പ്രസിദ്ധമായ പേരുകളിൽ ഒന്ന് ഗസീലുൽ മലായിക എന്നതാണ്. മലക്കുകൾ കുളിപ്പിച്ച സഹാബി എന്ന പേരിൽ പ്രസിദ്ധമായ സഹാബിയാണ് ഹംബല റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സഹാബികളിൽ ഉഹദ് യുദ്ധത്തിൽ പോരാട്ട വീര്യം കാണിച്ച സഹാബിയാണ് അംർ ഇബ്നുൽ ജമൂഹ് എന്ന സഹാബി. അദ്ദേഹത്തിന്റെ കാലിന് നല്ല വളവുണ്ടായിരുന്നു. നടക്കുമ്പോൾ അദ്ദേഹം ബുടന്തിയാണ് നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം അദ്ദേഹത്തിന്റെ 4 മക്കൾ യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവും യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് മക്കൾ പറഞ്ഞു, വാപ്പ, അങ്ങേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിവ് കഴിവ് നൽകിയിട്ടുണ്ട്, അങ്ങ് യുദ്ധത്തിന് പുറപ്പെടേണ്ട കാര്യമില്ല, നിങ്ങളുടെ കാലിന് മുടന്തുണ്ട്, അതുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുകയും അങ്ങനെ ഈ യുദ്ധത്തിൽ ഞാൻ കൊല്ലപ്പെടുകയും ചെയ്താൽ സ്വർഗത്തിൽ നല്ല ഉറച്ച കാലുകളുമായി നടക്കാൻ എനിക്ക് അള്ളാഹു അവസരം നൽകുമോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, അതെ, നിനക്ക് അള്ളാഹു സ്വർഗത്തിൽ അങ്ങനെ നൽകും. അല്ലെ, ആർക്കാണ് അള്ളാഹു നൽകാത്തത്? ഇവിടെയുള്ള ന്യൂനതകളോ കുറവുകളോ ഒന്നും സ്വർഗത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അവിടെ ഏറ്റവും പരിപൂർണമായ രൂപത്തിലായിരിക്കും മനുഷ്യർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി ലാ അർജിഉ ഇലാ അഹ്ലി ഹത്താ അദ്ഖുല ജന്ന, അല്ലാഹുവിന്റെ റസൂലെ, ഇനി ഞാൻ എന്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് തിരിച്ചു പോവുകയില്ല, സ്വർഗത്തിൽ വച്ചല്ലാതെ ഞാൻ ഇനി എന്റെ കുടുംബത്തെ കാണുകയില്ല. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ അമർ ലാ തഅല്ല അലല്ലാഹ്, അമ്രെ, സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നൊക്കെ നീ ഇത്ര ഉറപ്പങ്ങോട്ട് പറയാതെ, ചിലപ്പോൾ അള്ളാഹു ചിലപ്പോൾ അല്ലെ നാളെ എന്താണ് വിധിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ കാര്യത്തിൽ അത്ര ഉറപ്പ് പറയാതെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഉമ്മ ഹല്ല നിയാ ഉമർ, അമ്രെ, അങ്ങനെ പറയല്ലേ, കുറച്ച് അവധാനത കാണിക്കൂ അമ്രെ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഇന്ന മിൻഹും മൻ ലൗ അഖ്സമ അലല്ലാഹി ലബറ, അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, അവരൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും, അവർ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അങ്ങനെ അള്ളാഹുവിന് ചില ഔലിയാക്കന്മാരുണ്ട്, അതിൽപ്പെട്ടയാളാണ് അംർ ഇബ്നുൽ ജമൂഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പറയുകയാണ്. അങ്ങനെ അംർ ഇബ്നുൽ ജമൂഹ് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി മരിച്ചു വീണ സഹാബിയാണ്. അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബികളിൽ യുദ്ധത്തിൽ പങ്കെടുത്ത മറ്റൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഉസൈരിം എന്ന വ്യക്തി. അദ്ദേഹം അമ്റുബ്നു സാബിത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഉസൈരിം എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാതെ മാറി നിന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭം എത്തിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇസ്ലാം ഇട്ടു കൊടുത്തു. ഉഹദിന്റെ സമയമായപ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ വാളും എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. അങ്ങനെ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധത്തിൽ അദ്ദേഹം ധാരാളം മുറിവുകളേറ്റ് താഴെ വീണു. അങ്ങനെ സഹാബികൾ യുദ്ധം അവസാനിച്ചപ്പോൾ മരിച്ചു കിടക്കുന്ന ആളുകളെയും മുറിവേറ്റ് കിടക്കുന്ന ആളുകളെയും അന്വേഷിച്ചുകൊണ്ട് രണാങ്കണത്തിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ അവർ ഉസൈരിമിനെ കണ്ടു. ഉസൈരിം മദീനക്കാരനാണ്, ഇവരാകട്ടെ മക്കാരാണ്, ശത്രുക്കൾ മക്കാരാണ്. ഉസൈരിം എങ്ങനെ ഈ കൂട്ടത്തിൽ വന്നു? സഹാബികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്താണ് നീ ഇങ്ങോട്ട് വരാനുള്ള കാര്യം? നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ യുദ്ധത്തിൽ നീ എങ്ങനെയാണ് പങ്കെടുത്ത്? നീ മുസ്ലിം ആയിരുന്നില്ലല്ലോ. അദ്ദേഹം അവരോട് ചോദിച്ചു, നീ എന്തിനാ വന്നത്? അഹദബുൻ അലാ ഖൗമിക അം റഗ്ബതുൻ ഫിൽ ഇസ്ലാം? നിന്റെ നാട്ടുകാരോടുള്ള വികാരം കൊണ്ടാണോ, നിന്റെ മദീനക്കാർക്ക് സഹായിക്കാൻ വേണ്ടി, അങ്ങനെ മദീനക്കാർക്ക് വേണ്ടിയാണോ നീ വന്നത്, അതല്ല ഇസ്ലാമിന് വേണ്ടിയാണോ നീ വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാൻ മുസ്ലിം ആയിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആമൻതു ബില്ലാഹി വറസൂലി, ഞാൻ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിവരമറിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹു മിൻ അഹലിൽ ജന്ന, അദ്ദേഹം സ്വർഗ്ഗക്കാരിൽ പെട്ടവനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, വലം യുസല്ലി ലില്ലാഹി സലാതൻ ഖത്തു, അല്ലാഹുവിനു വേണ്ടി ഒരു വഖ്ത് പോലും അദ്ദേഹം നിസ്കരിച്ചിട്ടില്ല. ഒരു വഖ്ത് പോലും നിസ്കരിക്കാതെ സ്വർഗത്തിൽ പോയ സഹാബിയാണ് ഉസൈരിം എന്ന സഹാബി. നേരെ മുസ്ലിമായി യുദ്ധത്തിന് വന്നു, ഷഹീദായി മരിച്ചു പോണു. വേറെ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല, നേരെ സ്വർഗത്തിലേക്കാണ്. അദ്ദേഹത്തിന്റെ മേലൊരു തിന്മയില്ല. എന്നാലാകട്ടെ, പ്രവർത്തനങ്ങളിൽ വളരെ വലിയ പ്രവർത്തനമായ ജിഹാദ് എന്ന മഹത്തരമായ അമല് അദ്ദേഹത്തിന്റെ വലത് ഏടിലുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അദ്ദേഹത്തിന് എല്ലാ തിന്മകളും അള്ളാഹു പുറത്തു കൊടുത്തു. തിന്മ ഒന്നുമില്ല, വളരെ മഹത്തരമായൊരു നന്മയുണ്ട് താനും. സുബ്ഹാനല്ലാഹ്, എന്തൊരു നല്ല മരണമാണ് അദ്ദേഹത്തിന് ലഭിച്ച മരണം. അതുപോലെ തന്നെ സഹാബികളിൽ മറ്റൊരു വ്യക്തിയാണ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷി എന്ന സഹാബി. അദ്ദേഹം സഹാബികളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം വേദനയോടുകൂടി കൊല്ലപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം അൽ മുജദ്ദഉ ഫില്ലാ എന്ന് അറിയപ്പെട്ട സഹാബിയാണ്. മുജദ്ദഉ എന്ന് പറഞ്ഞാൽ പിന്നെ ശരീരം വികൃതമാക്കപ്പെട്ട രൂപത്തിൽ മരിച്ചയാളാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷി എന്ന ഈ സഹാബി, അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം വികൃതമാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൂക്ക് പുഴുതെറിഞ്ഞിട്ടുണ്ട്, ചെവി പുഴുതെറിഞ്ഞിട്ടുണ്ട്, മുഖമാകെ വികൃതമാക്കിയിട്ടുണ്ട്, ശരീരമാകെ വികൃതമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു മരണം അദ്ദേഹത്തിന് ലഭിച്ചത്? സഹാബികൾ അതിനുള്ള കാരണം പറയാൻ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ഞാൻ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് പറഞ്ഞു, നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലോ. അല്ലെ, ഉഹദ് യുദ്ധത്തിന് ഇറങ്ങാൻ പോവാണ്, യുദ്ധത്തിനിറങ്ങുന്നതിന് മുൻപ് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലോ. അപ്പോൾ സഅദ് അദ്ദേഹം പ്രാർത്ഥിച്ചു, യാ റബ്ബി ഇദാ ലഖീന അൽഖൗമ ഗദൻ, അള്ളാഹുവെ നാളെ യുദ്ധത്തിൽ ശത്രുക്കളെ ഞാൻ കണ്ടുമുട്ടിയാൽ, ഫലഖീനീ റജുലൻ ശദീദൻ ബഅസു, അള്ളാഹുവെ നല്ല യുദ്ധപാഠവുമുള്ള ഒരാളെ നീ എനിക്ക് കാണിച്ചു തരണം. ഷദീദൻ ഹറദു, അവൻ യുദ്ധത്തിൽ നല്ല വീര്യമുള്ളവനായിരിക്കണം. ഫഉഖാതിലുഹു ഫീക, അങ്ങനെ അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ അവനോട് യുദ്ധം ചെയ്യാൻ എനിക്ക് സാധിക്കണം. വയുഖാതിലുനി, അവൻ എന്നോടും യുദ്ധം ചെയ്യണം. സുമ്മർസുഖ്നി അലൈഹി ദഫറ ഹത്താ അഖ്തുല, അങ്ങനെ അവനെ കൊലപ്പെടുത്തുകയും എനിക്ക് നീ വിജയം നൽകുകയും ചെയ്യണം. വആഖുദ സലബഹു, അങ്ങനെ അവന്റെ യുദ്ധത്തിലുള്ള സാമഗ്രികൾ, അവന്റെ പടക്കോപ്പുകൾ, അത് എനിക്ക് ലഭിക്കുകയും വേണം. സഅദ് ഇബ്നു അബി വഖാസിന്റെ പ്രാർത്ഥന അങ്ങനെയാണ്. അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മർസുഖ്നി ഗദൻ റജുലൻ ശദീദൻ ഹറദു, അള്ളാഹുവെ, നല്ല യുദ്ധത്തിൽ കഴിവുള്ള ഒരാളെ നീ എനിക്ക് നാളെ കാണിച്ചു തരണം. ഷദീദൻ ബഅസു, നല്ല യുദ്ധ പാഠവുമുള്ള ഒരുത്തനായിരിക്കണം. ഉഖാതിലുഹു ഫീക, നിന്റെ മാർഗത്തിൽ അവനുമായി എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കണം. വയുഖാതിലുനി, അങ്ങനെ അവൻ ഞാനുമായി യുദ്ധം ചെയ്യണം. സുമ്മ യഖുദുനി, അങ്ങനെ അവൻ എന്നെ കൊലപ്പെടുത്തണം. ഫയജ്ദഉ അൻഫി വഉദുനി, അങ്ങനെ എന്റെ മൂക്കും എന്റെ ചെവികളും അവൻ പറിച്ചെടുക്കണം. ഫൈദാ ലഖീതുക ഗദൻ ഖുൽതു, അങ്ങനെ അല്ലാഹുവെ നാളെ നിന്നെ ഞാൻ കണ്ടുമുട്ടിയാൽ നീ എന്നോട് ചോദിക്കണം. യാ അബ്ദുല്ലാഹ് ഫീമ ജുദിഅ അൻഫുക വഉദുനുക, അബ്ദുല്ലാഹ് എങ്ങനെയാണ് നിന്റെ മൂക്ക് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് നിന്റെ ചെവികൾ നഷ്ടപ്പെട്ടത് എന്ന് അല്ലാഹുവെ നീ നാളെ എന്നോട് ചോദിക്കണം. ഫഅഖൂല, അപ്പോൾ എനിക്ക് പറയാൻ സാധിക്കണം. ഫീക വഫി റസൂലിക, അല്ലാഹുവെ നിനക്ക് വേണ്ടിയാണ്, നിന്റെ റസൂലിന് വേണ്ടിയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ, അല്ലാഹുവെ നല്ല ഒരു ശത്രുവിനെ തന്നെ നീ എനിക്ക് കാണിച്ചു തരണം, അവൻ എന്നെ കൊല്ലണം, എന്നിട്ട് അവൻ എന്റെ ചെവിയും മൂക്കും ഒക്കെ അറുത്തു കളയണം, എന്നിട്ട് നാളെ അല്ലാഹുവെ നിന്റെ മുന്നിൽ എത്തിച്ചേരാൻ നിനക്ക് നീ എനിക്ക് വഴിയൊരുക്കി തരണം എന്ന് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു. അദ്ദേഹം ശരീരമാകെ മുറിവേറ്റ രൂപത്തിലാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നത്. അങ്ങനെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ മക്കളോട് പറയാറുണ്ടായിരുന്നു, യാ ബനിയ കാനത് ദഅവതു അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ഖൈറം മിൻ ദഅവതി, എന്റെ പ്രാർത്ഥനയേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല പ്രാർത്ഥന അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിന്റെ പ്രാർത്ഥനയായിരുന്നു. ലഖദ് റഅയ്തുഹു ആഖിറ അൻഹാർ വഇന്ന ഉദുനഹു വഅൻഫഹു ലമുഅല്ലഖാതിൻ ഫീ ഖൈത്തിൻ, ഞാൻ യുദ്ധം അവസാനിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെ കണ്ടു, അദ്ദേഹത്തിന്റെ മൂക്കും അദ്ദേഹത്തിന്റെ ചെവിയും മുശ്രിക്കുകൾ അവർ ഒരു സൂചിയിൽ കോർത്തു വച്ചിരിക്കുകയാണ്, അങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിരിക്കുകയാണ്. ആ രൂപത്തിലാണ് അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷിനെ യുദ്ധം അവസാനിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സഹാബികൾ അള്ളാഹുവിനും റസൂലിനും വേണ്ടി പോരാടി. എങ്ങനെയാണ് അവർ ഇത്ര വലിയ പോരാട്ട വീര്യമുള്ളവരായത്, അത് നമ്മൾ ഇതിന്റെ ഇടയിൽ മറക്കാൻ പാടില്ല. ആരാണ് അവരെ ഇങ്ങനെയാക്കിയത്? അള്ളാഹു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ പാഠങ്ങളാണ്, അവിടുത്തെ അധ്യാപനങ്ങളാണ്, അവിടുത്തെ ശിക്ഷണമാണ്, അവിടുത്തെ വളർത്തലാണ്. അവിടുന്നാണ് അവരെ ഇങ്ങനെ വളർത്തിയത് അല്ലേ? സമ്പത്തിനു വേണ്ടി എന്തിനു വേണ്ടി പോരാടിയിരുന്ന ഒരു സമൂഹത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് മനസ്സിലാക്കാതിരുന്ന ഒരു സമൂഹത്തെ നന്മയുടെ വഴി കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മൾ ഇതിനിടെ മറക്കാൻ പാടില്ല. ഈ പാഠങ്ങളിലൊക്കെ അല്ലെ സഹാബികളുടെ ചരിത്രം കേൾക്കുമ്പോൾ അവരുടെ അധ്യാപകനെ നാം മറക്കരുത്. സഹാബികളുടെ യുദ്ധം കാണുമ്പോൾ അവരുടെ സേനാനായകനെ നാം മറക്കരുത്. സഹാബികളുടെ കാരുണ്യം കാണുമ്പോൾ അവരുടെ അധ്യാപകനെ നാം മറക്കരുത്. സഹാബികളുടെ ഇബാദത്ത് കാണുമ്പോൾ അവരുടെ മാതൃകയായിരുന്ന റസൂലുള്ളാഹിയെ നമ്മൾ മറക്കാൻ പാടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഇവരെ എല്ലാം കവച്ചു വച്ചവരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ പോരാടിയ സഹാബികളിൽ മറ്റൊരാളാണ് സഅദ് ഇബ്നു റബിയഅ. സഅദ് ഇബ്നു റബിയഅന്റെ ചരിത്രം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരി ബന്ധം സ്ഥാപിച്ച സഹാബിയാണ് സഅദ് ഇബ്നു റബിയഅ. വലിയ സമ്പന്നനായിരുന്നു അദ്ദേഹം. തന്റെ സമ്പത്ത് പകുതിയാക്കി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു അദ്ദേഹം. അദ്ദേഹത്തിന് ഭാര്യമാരുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, നീ എന്റെ രണ്ട് ഭാര്യമാരെ നോക്കിക്കോ, നിനക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ ഏതാണ്, ആ ഭാര്യയെ നിനക്ക് വേണ്ടി ഞാൻ തലാഖ് തള്ളിത്തരാം, നീ ആ ഭാര്യയെ സ്വീകരിച്ചുകൊള്ളു എന്ന് പറഞ്ഞ സഹാബിയാണ് സഅദ് ഇബ്നു റബിയഅ. അദ്ദേഹം ഉഹദിന്റെ രണാങ്കണത്തിൽ പോരാടിയ സഹാബിയാണ്. യുദ്ധം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്, അവസാന ശ്വാസത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, സയ്ദ് ഇബ്നു സാബിത്തിനെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന് റസൂലുള്ളാഹി പറഞ്ഞു, സഅദ് ഇബ്നു റബിയഅനെ നീ അന്വേഷിക്കണം. ഇന്ന് റഅയ്തഹു ഫഅഖ്റിഹു മിന്നി സലാം, സഅദ് ഇബ്നു റബിയഅനെ കണ്ടാൽ റസൂലുള്ളാഹി സലാം പറഞ്ഞിരിക്കുന്നു എന്ന് നീ അറിയിക്കണം. വഖുൽ ലഹു യഖൂലു ലക റസൂലുള്ളാഹി കൈഫ തജിദുക, നീ സഅദ് ഇബ്നു റബിയഅനെ കണ്ടാൽ പറയണം റസൂൽ ചോദിക്കുന്നുണ്ട്, സഅദ് എന്താണ് നിന്റെ അവസ്ഥ എന്ന് റസൂൽ ചോദിക്കുന്നുണ്ട്. എന്താണ് നീ ഇപ്പോൾ കാണുന്നത് എന്ന് റസൂൽ ചോദിക്കുന്നുണ്ട് എന്ന് സയ്ദ് നീ സഅദിനോട് പറയണം. അങ്ങനെ സയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിലൂടെ സഅദിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ സഅദിനെ അദ്ദേഹം കണ്ടു. സഅദിന്റെ ശരീരത്തിൽ അമ്പുകൊണ്ട് ധാരാളം അമ്പുകൊണ്ടിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ കുന്തം കൊണ്ടുള്ള കുത്തേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനേകം വെട്ടുകളേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സഹാബികൾ പറയുകയാണ്, 70 മുറിവുകൾ സഅദ് ഇബ്നു റബീഇന്റെ ശരീരത്തിലുണ്ട്. സഹാബികളിലെ ധനികനാണ് അദ്ദേഹം, സമ്പന്നനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 70 മുറിവുകളുണ്ട്. അതിൽ ചിലത് കുന്തം കൊണ്ടേറ്റതാണ്, ചിലത് വാളുകൊണ്ടേറ്റതാണ്, ചിലത് അമ്പ് ശരീരത്തിൽ ഏറ്റുകൊണ്ട് സംഭവിച്ചതാണ്. അങ്ങനെ സയ്ദ് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, റസൂലുള്ള സലാം പറഞ്ഞിട്ടുണ്ട്, നിന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ അവസ്ഥയെന്ന്. സഅദ് ഇബ്നു റബീഇ അദ്ദേഹം പറഞ്ഞു, അലാ റസൂലില്ലാഹി സലാം, അള്ളാഹുവിന്റെ റസൂലിന് സലാം. വഅലൈക സലാം, നിനക്കും എന്റെ അടുക്കൽ നിന്ന് സലാം. റസൂലിനോട് പറയുക, യാ റസൂലല്ലാഹ് അജിദുനി അജിദു റീഹൽ ജന്നഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഞാനിതാ സ്വർഗത്തിന്റെ മണം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നീ റസൂലിനോട് പറയുക. വഖുൽ ലിഖൗമിൽ അൻസാർ, അൻസാരികളോട് നീ പോയി പറഞ്ഞു കൊടുക്കുക, അവരെ സമൂഹമാണ്, സഅദ് ഇബ്നു റബീഇ അൻസാരികളുടെ നേതാവാണ്. ലാ ഉദ്ര ലക്കും ഇൻദല്ലാഹി അൻ യുഖ്ലസ ഇലാ റസൂലില്ലാഹ് വഫീകും ശുഫ്റുൻ യത്രിഫ്, നിങ്ങളുടെ ശരീരത്തിലെ കണ്ണിമ വെട്ടുന്നുണ്ടെങ്കിൽ ആ കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ കൈവിട്ട് കളയാൻ പാടില്ല, റസൂലുള്ളയെ നിങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പാടില്ല എന്ന് എന്റെ വസീയത്ത് നീ അൻസാറുകളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. റളിയല്ലാഹു തആല അൻഹു വഅർദാ. സഹാബികളുടെ നേതാവായിരുന്ന സഅദ് ഇബ്നു റബീഇന്റെ ചരിത്രമാണിത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ അനേകം പേർ യുദ്ധത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ചരിത്രങ്ങൾ കാണിച്ചു തന്നു. അതിൽപ്പെട്ടയാളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്ഭുതപ്പെടുത്തിയ അമ്പെയ്ത്തുകാരനായിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി ഫിദാക അബി വ ഉമ്മി എന്ന് മറ്റൊരാളോടും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഫിദാക അബി വ ഉമ്മി എന്ന് പറഞ്ഞാൽ എന്റെ പിതാവും എന്റെ മാതാവും നിനക്ക് ബലി നൽകിയിരിക്കുന്നു, അതായത് ഞാൻ അത്രമാത്രം നിനക്ക് കടപ്പെട്ടവനാണ് എന്ന വാക്കാണ്. ആ വാക്ക് റസൂലുള്ള മറ്റൊരു സഹാബിയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, സഅദിനോടല്ലാതെ. ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ള സഅദിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നബി പിന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യാ സഅദ് ഇർമി ഫിദാക അബി വ ഉമ്മി, സഅദേ നിന്നോട് ഞാൻ ഇതാ കടപ്പെട്ടിരിക്കുന്നു, അമ്പെയ്തുകൊള്ളുക എന്ന് റസൂലുള്ള പിന്നിൽ നിന്ന് സഅദിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ റസൂലുള്ള ഫിദാക അബി വ ഉമ്മി എന്ന് പറഞ്ഞ സഹാബികളിൽ ഒരാളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സഹാബികളിൽ പോരാട്ട വീര്യം കാഴ്ചവെച്ച മറ്റൊരു സഹാബിയാണ് റാഫിഉ ഇബ്നു ഖദീജ്. റാഫിഉ ഇബ്നു ഖദീജ് എന്ന സഹാബി ഇതുപോലെ തന്നെ റസൂലുള്ളയുടെ സഹാബികളിൽ അത്ഭുതപ്പെടുത്തിയ പോരാട്ട വീര്യം കാണിച്ചയാളാണ്. അദ്ദേഹം ശരീരത്തിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഒരു അമ്പ് കൊണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തായി ഒരു അമ്പ് കൊണ്ടിട്ടുണ്ട്. ആ അമ്പുമായി അദ്ദേഹം റസൂലുള്ളയുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഈ അമ്പൊന്ന് എന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചു ഊരി തന്നാലും. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, യാ റാഫിഉ ഇൻ ശിഅത നസഅതു സഹ്മ വൽ ഖുത്ബ, റാഫിഉ നീ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ആ അമ്പും അതോടൊപ്പം അതിന്റെ മുനയും നിന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെടുത്ത് നൽകാം, അതല്ലെങ്കിൽ ഞാൻ ആ അമ്പിന്റെ പിടി മാത്രം എടുത്ത് നൽകാം. ശരീരത്തിൽ നിന്റെ ശരീരത്തിൽ എന്നേക്കുമായി വേദന നൽകുന്ന രൂപത്തിൽ ആ അമ്പിന്റെ മുന ബാക്കി നിൽക്കും, അത് അവിടെ നിന്ന് ഞാൻ എടുക്കില്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരാളാണ് എന്ന് ഞാൻ സാക്ഷ്യം പറയാം. റാഫിഉ ഇബ്നു ഖദീജ് പറഞ്ഞു, റസൂലെ, യാ റസൂലല്ലാഹ് ഇൻസഇ സഹം, നബിയെ നിങ്ങൾ അമ്പിന്റെ വടി മാത്രം പുറത്തേക്കെടുത്താൽ മതി. വദഇൽ ഖുത്ബത, അതിന്റെ മുന അവിടെ തന്നെ കിടക്കട്ടെ. വഷ്ഹദ് ലിയൗമൽ ഖിയാമത്തി അന്നി ഷഹീദ്, നാളെ പരലോകത്ത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചാൽ മാത്രം മതി. അങ്ങനെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ അമ്പിന്റെ മുന ബാക്കി നിന്നിരുന്നു. പിന്നീട് മുആവിയത്തു ഇബ്നു അബീ സുഫയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അത്രയും കാലം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ അമ്പിന്റെ മുനയുണ്ടായിരുന്നതിന് വേദനയും പ്രയാസവും അദ്ദേഹം അനുഭവിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷ്യം ലഭിക്കുന്നതിന് വേണ്ടി ആ അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ശരീരം തീർത്തും അനക്കമില്ലാത്ത രൂപത്തിലായി. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. മുആവിയത്തു ഇബ്നു അബീ സുഫയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആണ് അദ്ദേഹം മരിക്കുന്നത്. അതുപോലെ അനേകം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് പ്രകടമായ വിജയം നൽകി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുമായിരുന്നു എന്നാണ് റസൂൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉഹദ് യുദ്ധത്തിൽ സഹായിച്ചതുപോലെ ഉഹദ് യുദ്ധത്തിൽ വിജയം നൽകിയതുപോലെ മറ്റൊരു യുദ്ധത്തിലും അള്ളാഹു സഹായിച്ചിട്ടില്ല. അതിനുമാത്രം പ്രകടമായ വിജയം മുസ്ലിമീങ്ങൾക്കുണ്ടായി. മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അവരിലെ പെണ്ണുങ്ങൾ എല്ലാം വാരി വലിച്ചെറിഞ്ഞ് എല്ലാം പിന്നിലേക്കെറിഞ്ഞ് അവർ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. സഹാബികൾ പറയാൻ, അവരുടെ കാലിലെ പാദസരങ്ങൾ ഞങ്ങൾ കണ്ടു, അവരവരുടെ വസ്ത്രവും പൊക്കി പിടിച്ചോട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. സഹാബികൾ അവർക്ക് വിജയം പ്രകടമായി തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വലഖദ് സദഖകുമുല്ലാഹു വഅദഹു ഇദ് തഹസൂനഹും ബിഇദ്നി, നിങ്ങൾ അവരെ തകർത്തു കളയുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് വിജയം നൽകുകയായിരുന്നു. അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ വിജയം അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നു. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ സഹാബികൾ അവർ മുശ്രിക്കുകളുടെ മേൽ എല്ലാ രൂപത്തിലും വിജയം നേടി, പരിപൂർണമായ വിജയം. ഖാലിദ് ഇബ്നുൽ വലീദിന്റെ നേതൃത്വത്തിൽ 3 തവണ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധത്തിനു വേണ്ടി അവർ കുതിരപ്പടയാളികൾ പുറപ്പെട്ടു വന്നു. 3 തവണയും മുസ്ലിമീങ്ങൾ അവരെ തുരത്തി ഓടിച്ചു. അവർ പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥയുണ്ടായി. മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. മുസ്ലിമീങ്ങളുടെ സൈന്യത്തിൽ അവർക്ക് വിജയം പ്രകടമായി തുടങ്ങി. അങ്ങനെ സഹാബികൾ അവർ ഓടിപ്പോകുന്ന മുശ്രിക്കീങ്ങളെ പിടികൂടാൻ തുടങ്ങി. ചില ആളുകൾ ഗനീമത്ത് പെറുക്കാൻ തുടങ്ങി. മുശ്രിക്കുകൾ പിന്തിരിഞ്ഞോടാൻ, അപ്പൊ സഹാബികളിൽ ചില ആളുകൾ അവർ ഗനീമത്ത് സ്വത്തുകൾ പെറുക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ മലമുകളിൽ ഉണ്ടായിരുന്ന അമ്പെയ്ത്തുകാർ അവർ മുസ്ലിമീങ്ങളുടെ വിജയം പ്രകടമായി കാണുകയാണ്. അങ്ങനെ അവരത് കണ്ടപ്പോൾ അവരുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അവർ പറഞ്ഞു, കണ്ടില്ലേ മുസ്ലിമീങ്ങൾ ഇതാ വിജയിച്ചിരിക്കുന്നു, നമുക്കും അവരോടൊപ്പം പോയി ഗനീമത്ത് പെറുക്കാം. അവരെല്ലാം ഇതാ ഗനീമത്ത് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട്, റസൂലുള്ളയുടെ കൽപ്പന മറന്നുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് റസൂലുള്ള പറഞ്ഞത് ഓർമ്മയില്ലേ? റസൂലുള്ള നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 50 അമ്പെയ്ത്തുകാരുണ്ട്. അതിൽ 40 ആളുകൾ അവർ മലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി. അവർ മലയുടെ മുകളിൽ നിന്ന് യുദ്ധാർജിത സ്വത്തുക്കൾ പെറുക്കുന്നതിന് വേണ്ടി യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി. മലയുടെ മുകളിൽ ആകെ 10 വരുന്ന സഹാബികൾ മാത്രം ബാക്കിയായി, വളരെ കുറഞ്ഞ സഹാബികൾ മാത്രം. അങ്ങനെ മുസ്ലിമീങ്ങളുടെ പിൻഭാഗം, അവരുടെ സൈന്യത്തിന്റെ പിൻവശം അത് മുശ്രിക്കീങ്ങൾക്ക് തുറന്നു കിട്ടുന്ന അവസ്ഥയായി. ഈ അവസ്ഥ സംഭവിക്കാൻ തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംരി വഅസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ മിൻകും മൻ യുരീദു ദുനിയാ വമിൻകും മൻ യുരീദു ആഖിറ. അല്ലാഹു പറയുകയാണ്, ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംർ, അങ്ങനെ നിങ്ങൾ പരാജയപ്പെട്ടു, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന റസൂലിന്റെ കൽപ്പനയിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി, അതിന് എതിരെ നിങ്ങൾ നിലകൊണ്ടു. വഅസൈതും, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ധിക്കരിച്ചു, നിങ്ങൾക്കിഷ്ടമുള്ള കാഴ്ചകൾ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു. മിൻകും മൻ യുരീദു ദുനിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ദുനിയാവ് ആഗ്രഹിക്കുന്നവരായി ഉണ്ട്. വമിൻകും മൻ യുരീദുൽ ആഖിറ, നിങ്ങളുടെ കൂട്ടത്തിൽ ആഖിറത്ത് ഉദ്ദേശിക്കുന്നവരുമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻ അദ്ദേഹം പറയുകയാണ്, ആ ആയത്ത് അന്ന് അവതരിക്കുന്നതിന് മുൻപ് ഞാൻ പറയുകയാണ്, ഞങ്ങൾ സഹാബികളുടെ കൂട്ടത്തിൽ ദുനിയാവ് ഉദ്ദേശിക്കുന്ന ഒരാളും തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ വാക്ക് സത്യമായി തീരുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ആ ആയത്ത് അവതരിച്ചതോടുകൂടി ഞങ്ങളിലെ കൽബുകളിൽ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളിൽ ചിലരുടെ ഹൃദയങ്ങളിൽ ഒളിഞ്ഞുകിടന്നിരുന്ന, മറിഞ്ഞുകിടന്നിരുന്ന ചില കാര്യങ്ങൾ അള്ളാഹു പുറത്തേക്കെടുത്ത് കാണിച്ചു. പരാജയത്തിന്റെ കാരണം അള്ളാഹു പ്രകടമാക്കി കാണിച്ചു. മിൻകും യുരീദു ദുനിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവ് ആഗ്രഹിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലും സഹാബികളും അടങ്ങുന്ന ഒരു സൈന്യം അവർ പരാജയത്തിലേക്ക്, വിജയത്തിന് ശേഷം വീണുപോകാൻ കാരണമായത് ദുനിയാവിനോടുള്ള ആഗ്രഹമായി പോയി എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്ത അവകാശമുള്ള, അവർക്ക് അർഹതപ്പെട്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം നൽകിയ ഗനീമത്ത് സ്വത്ത്, അത് ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളയുടെ ഒരു കൽപ്പന, ഒരു ചെറിയ ഒരു കൽപ്പന കുറച്ചൊരു സമയത്തേക്ക് അവർ ധിക്കരിച്ചു എന്നത് പരാജയത്തിന് കാരണമായി തീർന്നെങ്കിൽ മുസ്ലിമീങ്ങളെ, നമ്മുടെ പരാജയത്തിന്റെ കാരണം നമ്മൾ ഇനി എവിടെയാണ് അന്വേഷിച്ചു പോകേണ്ടത്? നമ്മുടെ പരാജയത്തിന്റെ, നമ്മുടെ അപമാനത്തിന്റെ കാരണം നമ്മൾ ഇനി എവിടെയാണ് അന്വേഷിച്ചു പോകേണ്ടത്? അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, അവർക്ക് അവകാശപ്പെട്ട സ്വത്ത്, അത് ആഗ്രഹിച്ചതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തടഞ്ഞെങ്കിൽ നിന്റെ സ്വത്തിൽ ഹറാമുകൾ എത്രമാത്രമുണ്ട്, നിന്റെ സ്വത്തിൽ അള്ളാഹു വിലക്കിയ സമ്പാദ്യം എത്രമാത്രമുണ്ട്, നിന്റെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു ഹറാമാക്കിയ എത്രയെല്ലാം സമ്പാദ്യങ്ങളുണ്ട്, നിന്റെ കച്ചവടത്തിൽ അള്ളാഹു അനുവദിക്കാത്ത എത്ര എത്ര വഴികളുണ്ട്. എങ്ങനെയാണ് നീ മുസ്ലിം ഉമ്മത്തിന് വിജയം ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് നിന്നെ കൊണ്ട് അള്ളാഹു സഹായം നൽകുക? എങ്ങനെയാണ് നിന്റെ ശരീരത്തിലും നിന്റെ മാംസത്തിലും നിന്റെ രക്തത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ സ്വത്ത് നിലനിൽക്കെ അള്ളാഹു എങ്ങനെയാണ് വിജയം നൽകുക? അള്ളാഹു അവർക്ക് അർഹതപ്പെടുത്തി നൽകിയ സ്വത്ത് ആഗ്രഹിച്ചതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് വിജയം തടസ്സപ്പെടുത്തിയെങ്കിൽ, വിജയത്തിന് ശേഷം അള്ളാഹു അവർക്ക് പരാജയം രുചിപ്പിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിമേ, നമ്മൾ എത്രമാത്രം പരാജയത്തിന് അർഹതയുള്ളവരെ. ഉഹദ് യുദ്ധം, അത് മുസ്ലിമീങ്ങളുടെ വിജയത്തിലാണ് ആരംഭിച്ചത്, അത് അവസാനിച്ചത്, അതല്ലെങ്കിൽ അതിന്റെ അവസാനം മുസ്ലിമീങ്ങൾക്ക് കൈപ്പേറിയ ചില അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന, അള്ളാഹു പാഠം ഉൾക്കൊള്ളുന്ന ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിച്ച ആളുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.